2022 ഒക്ടോബർ 27 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ആഭിചാര ക്രിമിനലുകൾ രക്ഷപ്പെടരുത്. കാഴ്ചപ്പാട് പങ്ക്തിയിൽ ഋഷിരാജ് സിംഗ് എഴുതുന്നു, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേരളത്തിൽ വന്ന കാലത്ത് കണ്ട ഒരു സിനിമയുണ്ട്, കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം. ആ സിനിമയിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ഭർത്താവിന്റെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ പ്രസിഡന്റിന്റെ ഭാര്യ ഒരു സിദ്ധന്റെ സഹായം തേടുന്നുണ്ട്. അധികാരം നിലനിർത്താൻ സഹായിക്കാമെന്നേറ്റ സിദ്ധൻ ഈ സ്ത്രീയെ കയറി പിടിക്കുകയും അവർ അവിടെ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നതായാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. ഇതൊരു സിനിമയിലെ സീൻ മാത്രമാണ്, എന്നാൽ ഇത് ജീവിതത്തിലാണെങ്കിലോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ഇലന്തൂരിലുണ്ടായ നരബലി സമൂഹത്തിൽ പരക്കെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം സംഭവം ഇന്ത്യയിൽ ആദ്യത്തെയോ അവസാനത്തെയോ അല്ല. ഇത്തരം ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും 100% സാക്ഷരർ എന്നഭിമാനിക്കുന്ന ഒരു ജനത അധിവസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നരബലി നടന്നതെന്ന കാര്യം അന്ധവിശ്വാസവും വിദ്യാഭ്യാസവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ വൃദ്ധയും അന്ധയുമായ മുത്തശ്ശി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തി ആത്മാവ് ഇരട്ടി ശക്തിയിൽ തിരിച്ചെത്തുന്നത് കാത്തിരുന്ന സംഭവം ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പെൺമക്കളെ ദേവപ്രീതിക്കായി കൊലപ്പെടുത്തി അവർ പുനർജനിക്കുന്നത് കാത്തിരുന്ന മാതാപിതാക്കളും വിദ്യാഭ്യാസമുള്ളവർ തന്നെയായിരുന്നു. യുപി, ബീഹാർ പോലുള്ള സാക്ഷരത കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ അഭാവമുണ്ടായിരിക്കാം. എന്നാൽ പ്രബുദ്ധ ജനത എന്നഭിമാനിക്കുന്ന കേരളത്തിന് ഇത് തീർത്തും അപമാനമാണ്. വിശ്വാസമെന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ കാര്യമാണ്, അതിൽ തെറ്റു പറയാനില്ല. എന്നാൽ പ്രാകൃത പ്രവൃത്തികളെ വിശ്വാസത്തിന്റെ കഴുത്തിൽ തൂക്കി മാനസിക വൈകൃതവും രതിവൈകൃതവുമുള്ള ക്രിമിനലുകൾ നിയമത്തിന്റെ കയ്യിൽപ്പെടാതെ സമൂഹത്തിൽ വിലസി നടക്കാൻ അനുവദിച്ചുകൂടാ. ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി ദുരാത്മാക്കളെ ഒഴിപ്പിക്കാം, കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് പണം തട്ടിക്കുന്ന സിദ്ധന്മാരിൽ പലരും സ്വഭാവ വൈകൃതങ്ങൾ ഉള്ളവരാണ്. ഇവരുടെ ആഭിചാര പൂജയുടെ പ്രധാന ഉദ്ദേശ്യം തന്നെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നതാണ്. ഹരിയാനയിലെ റാം റഹീം സിംഗ് രാംപാൽ, ഉത്തർപ്രദേശിൽ ശിവമൂർത്തി ദ്വിവേദി, അതുപോലെ രാജസ്ഥാനിൽ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആശാറാം ബാപ്പു തുടങ്ങിയവരുടെ കേസുകളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം കണ്ടിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ, കഴിയുമെങ്കിൽ വധശിക്ഷ തന്നെ നടപ്പിലാക്കണം. നമ്മുടെ രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന വസ്തുത വിസ്മരിക്കുന്നില്ല. എങ്കിലും ഇത്തരം നീചമായ കൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ വീണ്ടും പൊതുസമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്നത് എത്രത്തോളം ഭീഷണിയാണെന്ന് ചിന്തിച്ചെങ്കിലും കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. ആഭിചാരത്തിനെതിരെ നിയമനിർമ്മാണം നടപ്പിൽ വരുത്തിയ കർണാടകയിൽ പോലും പരമാവധി 7 വർഷമാണ് ശിക്ഷാകാലാവധി. ആഭിചാരത്തിനെതിരെ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി ഇവിടെ നടത്തിവരുന്ന ഗരുഡ കാവടി പോലെയുള്ള സ്വയം പീഡനം, ജല്ലിക്കെട്ട് തുടങ്ങിയ ജന്തുപീഡനം ഒക്കെ തന്നെ നിയമം മൂലം നിരോധിക്കേണ്ടതാണ്. ജല്ലിക്കെട്ട് പോലുള്ള വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് തന്നെ പ്രായോഗിക നടപടികൾ സാധ്യമായിരുന്നില്ല. ശൂലം കുത്തലിന് എതിരെ നിയമമുണ്ടായാലും ജല്ലിക്കെട്ട് വിഷയം പോലെ പ്രാദേശികവാദം ഉയർത്തി പലരും മുന്നോട്ട് വന്നേക്കും. ഇതിന് കാരണം മനുഷ്യൻ അവൻ അതുവരെ പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നതിനപ്പുറം വിശ്വാസം, ആചാരം, വൈകാരികത എല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ അവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാൻ മാനസികമായി തയ്യാറല്ല എന്നതാണ്. ഈ വൈകാരികതയിൽ നിന്ന് പുറത്തുകടന്ന് ബൌദ്ധികമായി ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഒരു സമൂഹം പരിഷ്കൃതമാകുന്നത്. തീർച്ചയായും നമ്മൾ അത്തരത്തിൽ പരിഷ്കൃതരാകേണ്ടിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ നിയമങ്ങളും കൂടുതൽ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു.